السلام عليكم ورحمة الله وبركاته.
السلام.
الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ബറാഅത്തിരാവ് എന്നതിനെ സംബന്ധിച്ചാണ്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഷഅബാനിന്റെ ഫളായിലുകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം ഫളായിലുകളാണ് ഈ മാസത്തിനുള്ളത്, അത് വിശദീകരിക്കുകയും പ്രധാനമായിട്ടും നാലഞ്ച് ഫളായിലുകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാസം അത് ഷഅബാൻ ആയിരുന്നു. രണ്ട്, ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു, നിർബന്ധ നോമ്പിന് ശേഷം. മൂന്ന്, കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഷഅബാനിനെയാണ്. നാല്, റമദാനിന്റെയും റജബിന്റെയും ഇടക്ക് വരുന്ന ഈ മാസത്തിന്റെ കാര്യത്തിൽ അധിക ജനങ്ങളും അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ഫളൽ ലഭിക്കുന്നു, പ്രത്യേകമായ പുണ്യം ലഭിക്കുന്നു. ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങളാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഷഅബാൻ പതിനഞ്ചാം രാവിന് ചില പ്രത്യേകമായ ഇബാദത്തുകൾ പല മുസ്ലിങ്ങളും ചെയ്തു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പതിനഞ്ചാം രാവിനെ ഖാസ് ആയിക്കൊണ്ട് ചില പ്രത്യേകമായ നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ചില നോമ്പ്, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ചിലർ നോമ്പ് അനുഷ്ഠിക്കുന്നു. അതേപോലെ തന്നെ സ്വലാത്തുൽ ബറാഅ, ബറാഅത്ത് നമസ്കാരം. അതേപോലെ സ്വലാത്തുൽ അൽഫിയ, അൽഫിയ നമസ്കാരം. അതേപോലെ തന്നെ പ്രത്യേകമായ ചില പരിപാടികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കല്, മജ്ലിസുകൾ, ഹലഖകൾ, ഇങ്ങനെ പലരും പലതും ഇതിന്റെ പേരിൽ സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിൽ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടത് എന്താണ്, അത് നമ്മൾ വിശദീകരിച്ച് ഇനി ഇതിന് വല്ല തെളിവുകളും ഉണ്ടോ എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ആദ്യമായിട്ട് സ്വലാത്തുൽ അൽഫിയ, അൽഫിയ നമസ്കാരം. ആയിരം സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആയിരം നമസ്കാരം. അത് നൂറ് റക്അത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിന് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം അതിന്റെ ഓരോ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, പത്ത് പ്രാവശ്യം കുലുഹുവല്ലാഹു ഓതുന്നു, അങ്ങനെ 100 റക്കായത്താക്കിയിട്ട് നിസ്കരിക്കുന്നു. ഈ നിസ്കാരമാണ് സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നമസ്കാരം ആര് നിർവഹിച്ചോ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും, അതിനവന് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ രൂപത്തിലുള്ള പല തെറ്റായ വിശ്വാസങ്ങളും നമുക്കിടയിലുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇങ്ങനെ ഒരു നിസ്കാരം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വലാത്തുൽ അൽഫിയ, അൽഫിയ നമസ്കാരം എന്ന പേരിലൊരു നിസ്കാരം, അത് ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതേപോലെ തന്നെ ഹദീസിലും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വഹാബികൾ ആരും അത് ചെയ്തിട്ടുമില്ല ഈ രൂപത്തിലെ നിസ്കാരം. പിന്നെ ഈ നിസ്കാരം തുടക്കം കുറിച്ചത് എന്നാണ്? ഈ രൂപത്തിലുള്ള ഒരു നിസ്കാരം മുസ്ലിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നാണ് എന്നുള്ളത് കൃത്യമായി ഇസ്ലാമിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഹിജറ 400-നോടടുത്ത് ആ ഒരു സന്ദർഭത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ 448-ാമത്തെ വർഷം, ആദ്യത്തെ 300 ശേഷം. അതിനുശേഷമാണ് ഈ ഒരു നമസ്കാരം ഉണ്ടായിത്തീർന്നത് എന്നുള്ളത് ചരിത്രപരമായിട്ട് തന്നെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പ്രഗത്ഭനാണ്, ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനുമാണ് അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അൽഫിയ നിസ്കാരം? അത് ആരംഭിച്ചത് ആരാണ്? ഷഅബാൻ 15-നുള്ള ഈ നിസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തുർത്തൂഷിയുടെ ഒരു വാചകം അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, അബൂ ഷാമ പറയുന്നത്, ഈ നിസ്കാരത്തിന്റെ അസല് തുർത്തൂഷി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അബൂ മുഹമ്മദുൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായിട്ട് തുർത്തൂഷി റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം പറയുന്നു, അബൂ മുഹമ്മദ് അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ലം യകുൻ ഇൻദനാ ബിബൈത്തിൽ മഖ്ദീസ് സ്വലാത്തു റഗായിബ് ഹാദിഹി അല്ലതീ തുസല്ല ഫി റജബ് വലാ സ്വലാത്തു ഷഅബാൻ. അദ്ദേഹം പറയുന്നത്, റജബിൽ നിസ്കരിക്കുന്ന റഗായിബ് നമസ്കാരം, അതേപോലെ തന്നെ ഷഅബാനിലുള്ള ഈ നിസ്കാരം, ഇത് രണ്ടും ബൈത്തുൽ മഖ്ദീസിൽ ഉണ്ടായിരുന്നില്ല, അതായത് ഞങ്ങൾക്കത് പരിചയം ഉണ്ടായിരുന്നില്ല. വഅവ്വലുമാ ഹദസത ഇൻദനാ യഅനി സ്വലാത്തു ഷഅബാൻ, അതായത് ഈ ഷഅബാനിലെ ഈ നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ നിസ്കാരം ആദ്യമായിട്ട് തുടങ്ങുന്നത് ഫി സനത്തി സമാനിം വ അർബഈന വ അർബഈമിയ, അതായത് 448-ാമത്തെ വർഷമാണ്, ഹിജ്റ വർഷം 448-ന്. ഖദിമ അലൈന ഫി ബൈത്തുൽ മഖ്ദിസ് റജുലും മിൻ നാബൽസ് യുഅറഫു ബിഇബ്നി അബിൽ ഹംറാ, അതായത് ബൈത്ത സന്ദർഭത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഒരാള് വന്നു, അയാളുടെ പേര് ഇബ്നു അബിൽ ഹംറാൽ. ഇബ്നു അബിൽ ഹംറാൽ ഇയാളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിസ്കാരം നിർവഹിക്കുന്നത്. ഇബ്നു അബിൽ ഹംറാൽ ദാവൂ ശാമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വക്കാന ഹസന തിലാവ, വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു ഇബ്നു അബിൽ ഹംറാൽ. ഫഖാമ യുസല്ലി ഫിൽ മസ്ജിദുൽ അക്സ ലൈലത്തിൻ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, അങ്ങനെ മസ്ജിദുൽ അക്സയിൽ, അതായത് ബൈത്തുൽ മഖ്ദിസിൽ, ഷഅബാൻ 15 രാവിലെ ഇയാൾ നിസ്കരിക്കാൻ തുടങ്ങി. ആര്? ഇബ്നു അബിൽ ഹംറ. ഹിജ്റ 300-ന് ശേഷം നടന്ന സംഭവമാണത്. അങ്ങനെ ഫഅഹ്റമ ഖൽഫഹു റജുലുൻ, അങ്ങനെ ഇബ്നു അബിൽ ഹംറ നിസ്കരിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ പിന്നിൽ വന്ന് വേറൊരാൾ നിസ്കരിക്കാൻ നിന്നു. സുമ്മൻ ലാഫ ഇലൈഹിമ സാലിസുൻ വറാവിയുൻ, അങ്ങനെ അത് മൂന്നാളായി, നാലാളായി. അപ്പൊ ഇയാൾ നല്ല മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. അയാളെ നിസ്കരിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ പിന്നിൽ ആളുകൾ ഇങ്ങനെ കൂടി. ഫമാ ഖതമഹ ഇല്ലാ വഹുൻ ജമാഅത്തുൻ കബീറ, അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് അവസാനിച്ചപ്പോൾ ഏതാണ്ട് വലിയൊരു ജമാഅത്തായി അവർ മാറി. ജമാഅത്തുൻ കബീറ. സുമ ജാഫിൽ ആമിൽ ഖാബിലി ഫസല്ലമാഹു ഖൽഖുൻ കസീറുൻ, അങ്ങനെ അടുത്ത വർഷം ഷഅബാൻ വന്നു, ഫസല്ലമാഹു ഇതേപോലെ ഇബ്നു അബിൽ ഹംറ നിസ്കരിച്ചു. അയാളുടെ കൂടെ മുസല്ലാമഅഹു ഖൽഖുൻ കസീറുൻ, വലിയൊരു വിഭാഗം ആളുകൾ തന്നെ ആ നിസ്കാരത്തിൽ പങ്കെടുത്തു. വശാഅത ഫിൽ മസ്ജിദുൽ അക്സ, അങ്ങനെ ഈ നിസ്കാരം മസ്ജിദുൽ അക്സയിൽ വ്യാപിച്ചു വ്യാപകമായി. വ ബുയൂത്തിൻ നാസി, അതേപോലെ തന്നെ ജനങ്ങളുടെ വീടുകളിലും. വ മനാസിലിഹിം, അവരുടെ വീടുകളിലും അവരുടെ ആ ഭാഗങ്ങളിലൊക്കെ എന്താണ് ഈ നിസ്കാരം വ്യാപിച്ചു. സുമസ്തഖറത്ത് കഅന്നഹ സുന്നത്തൻ, പിന്നീട് അതെന്തായി, ഒരു സുന്നത്ത് എന്ന രൂപത്തിൽ അത് സ്ഥിരപ്പെടുകയും ചെയ്തു. ഇത് അൽ ഹവാദിസ് വൽ ബിദഅ, അതേപോലെ തന്നെ അൽ ബാഇസ്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഈ നിസ്കാരത്തിന്റെ തുടക്കം. ഏത് ഹിജറ വർഷം? 448-ാമത്തെ വർഷം. ഇത് അബൂശാമ വിശദീകരിച്ചതാണ്. ഇനി അൽഫി, ഇതാണ് ഈ നിസ്കാരത്തിന്റെ തുടക്കമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് മൗദു ആണ് എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഇവരെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത്? ഈ റജബിൽ നിസ്കരിക്കുന്ന റഹായിബ് നമസ്കാരം, അതേപോലെ തന്നെ ഈ അൽഫിയ നിസ്കാരം, അത് രണ്ടും ബിദഅത്താണ് എന്നുള്ളത് ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് അസ്സലാത്തുൽ മഅറൂഫ വി സ്വലാത്തു റഹായിബ് വഹിയ സിന്ത അശറ റക്അ തുസല്ലി ബൈൽ മഅരിബി വൽ ഇശായി ലൈല അവല ജുമാ ഫി റജബ്. അതായത് റജബിലുള്ള റഗായിബ് നമസ്കാരം, അതേപോലെ തന്നെ സ്വലാത്തു ലൈലത്തിൻ നിസ്ഫി ശഅബാൻ മിഅ റക്അ വഹാതാനി സ്വലാത്താനി ബിദഅത്താനി, അതേപോലെ തന്നെ ശഅബാൻ 15 രാവിലെ നിസ്കരിക്കുന്ന 100 റക്അത്തുള്ള നമസ്കാരം, വഹാതാനി ഈ രണ്ട് നമസ്കാരങ്ങളും, അസ്വലാത്താനി വഹാതാനി സ്വലാത്താനി ബിദഅത്താനി, ഈ രണ്ട് നിസ്കാരങ്ങളും എന്താണ്? ബിദഅത്താണ്. അത് ബിദഅത്താണെന്നുള്ളത് ഇമാം നവവി തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല മുൻകറാനി ഖബീഹത്താനി, അത് രണ്ട് മുൻകറാണ്, അത് ഖബീഹത്താണ്, വളരെ മോശമായ രണ്ട് ബിദഅത്തുകളാണ് ഇത് രണ്ടും. വലാ യുഗത്തറ ബി ദിക്രിഹിമ ഫി കിതാബി ഖൂതിൽ ഖുലൂബ് വ ഇഹ്യാ ഉലൂമുദ്ദീൻ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഏത്? ഖൂതുൽ ഖുലൂബ് ഈ ഗ്രന്ഥത്തിലും, അതേപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ ഈ ഗ്രന്ഥത്തിലും ഈ നിസ്കാരത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ അതിൽ വഞ്ചിതനാകരുത്. അതേപോലെ തന്നെ വലാബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമ ഫൈനക്കുല്ല ദാലിക ബാത്തിലുൻ, ഇതേപോലെ തന്നെ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ബാത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ ബാത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ അവ്യക്തത ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പല ഇമാമികളും ആ വിഷയത്തിൽ അത് മുസ്തഹബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ആ വിഷയത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അബൂ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖദിസി, അദ്ദേഹം ഈ വിഷയത്തിൽ കിതാബ് നഫീസൻ, നല്ല വിലപ്പെട്ട ഒരു ഗ്രന്ഥം, ബൃഹത്തായ ഒരു ഉപകാരപ്രദമായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ഫീ ഇബ്താലിഹിമ ഫഅഹ്സന ഫീഹി വജാദ റഹ്മഹുള്ള, ഏറ്റവും നല്ല രൂപത്തിൽ ഈ രണ്ട് നിസ്കാരങ്ങളും ബാത്തിലാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നല്ലൊരു ഗ്രന്ഥം ഈ വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നങ്ങനെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പോവാണ്. അപ്പൊ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഈ രണ്ട് നിസ്കാരങ്ങൾ, ഒന്ന് റഖായിബ് നിസ്കാരം, അതേപോലെ തന്നെ ശഅബാൻ 15 രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരം, അത് ബിദഅത്താണ്. ചില ഗ്രന്ഥങ്ങളിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ വഞ്ചിതനാകണ്ട എന്നുള്ളതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച ഒരു ചോദ്യം, ഹൽ തജൂസു സ്വലാത്തു റഗായിബ് ജമാഅത്തൻ അം ലാ, ജീ റഗായിബ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നത് ജായിസാണോ? ഇബ്നു ഹജറുൽ ഹൈതമിയോടാണ് ചോദ്യം. ഫാജാബ്, അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തത് അദ്ദേഹത്തിന്റെ ഫതാവയിൽ കാണത്. അമ്മ സ്വലാത്തു റഗായിബ് ഫൈനഹ ക സ്വലാത്തിൽ മഅറൂഫതി ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, റഗായിബ് നമസ്കാരം ഏതുപോലെയാണ്? ശഅബാൻ 15 രാവിന്റെ അന്ന് അറിയപ്പെട്ട നിസ്കാരം ഉണ്ടല്ലോ, ആ നമസ്കാരം പോലെ തന്നെയാണ് റഗായിബ് നമസ്കാരവും. അപ്പൊ അത് രണ്ടും ഒരേപോലെയാണ്. അത് രണ്ടും വിദഅത്താനി, ഖബീഹത്താനി, മദ്മൂമത്താനി, അത് രണ്ടും വളരെ മോശമായ ആക്ഷേപിക്കപ്പെട്ടതായ രണ്ട് വിദഅത്തുകളാണ് അത് രണ്ടും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. നേരത്തെ ഇമാം നവവിന്റെ നമ്മൾ ഉദ്ധരിച്ചു. ഇതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമിയാണ് ഈ പറയുന്നത്, ഇത് രണ്ടും വിദഅത്തുകളാണെന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹദീസുഹുമാ മൗളൂഉൻ, ഈ വിഷയത്തിൽ ഇതിന്റെ ഈ പിന്നെ ഇതിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ എന്താണ്, ഹദീസുഹുമാ, ഈ രണ്ട് റഗായിബ് അതേപോലെ തന്നെ ഈ നിസ്കാരം, ഷബാൻ പതിനഞ്ചാം രാവിലെ നിസ്കാരം വന്നിട്ടുള്ള ആ രണ്ട് ഹദീസുകൾ എന്താണ്, മൗളൂഉൻ, അത് രണ്ടും മൗളൂഉൻ. ഫയുഖറഹു ഫിഅലുഹുമാ ഫുറാദ വജമാ, അതുകൊണ്ട് തന്നെ അത് രണ്ടും ജമാഅത്തായിട്ടോ ഒറ്റക്കോ നിസ്കരിക്കുന്നത് അത് കറാഹത്താക്കപ്പെടും. കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ട് ഹദീസുകൾ, ആ രണ്ട് വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എന്താണ്, മൗലു ആണ് എന്നുള്ളത് ഇബ്നു ഹജറുൽ ഹൈതമി വിശദീകരിക്കുന്നു. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ ഇതിനെ സംബന്ധിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഫ് സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞത്, ഇന്നൽ ഹദീസൽ വാരിദു ഫി സ്വലാത്തിൽ അൽഫിയ, അൽഫിയ നിസ്കാരത്തെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസ് മൗളൂഉൻ, അതെന്താണ്, മൗളൂഉാണ്, നിർമ്മിതമാണ്. ഇത്തിഫാഖി അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ് ഉണ്ടോ, ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അറിവുള്ളവരുടെ അടുക്കൽ ഇത്തിഫാഖുണ്ട്. അത് ഇത്തിഫാഖുള്ള വിഷയമാണ്. എന്ത്, ആ അൽഫിയ നിസ്കാരത്തെ കുറിച്ച് വന്നിട്ടുള്ളത് അത് മൗളൂഉാണ്, അത് ഇത്തിഫാഖുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മനാറുൽ മുനീഫിൽ ഇതേ കാര്യം പറഞ്ഞു. അദ്ദേഹം മൗളൂഉ ആയ ഹദീസുകളെ വിശദീകരിക്കുന്ന അതിൽ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒമിനുൽ അഹാദീസിൽ മൗളൂഉ, മൗളൂഉ ആയ ഹദീസുകളിൽപ്പെട്ടതാണ്, വ്യാജ ഹദീസുകളിൽപ്പെട്ടതാണ്, നിർമ്മിത ഹദീസുകളിൽപ്പെട്ടതാണ് അഹാദീസു സ്വലാത്തി ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഏത് ഷഅബാൻ പതിനഞ്ചാം രാവിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ. എന്നാൽ ഇബ്നുൽ ഖയ്യിം അതേ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നതായിട്ട് കാണാം, വഹാദി സ്വല, ഈ നമസ്കാരം, വുളിയത്ത് ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ അത് നിർമ്മിക്കപ്പെട്ടത് ബഅദൽ അർബഉമിയ, നാനൂറിന് ശേഷമാണ്, അതായത് മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ്, നാനൂറ് വർഷങ്ങൾക്ക് ശേഷം. നേരത്തെ നമ്മൾ ആ സംഭവം ഉദ്ധരിച്ചല്ലോ, വനശഅത്തു മിൻ ബൈത്തുൽ മഖ്ദിസ് കണ്ടോ, അതുണ്ടായത് ബൈത്തുൽ മഖ്ദിസിലാണ്, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹദീസുകൾ പിന്നീട് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടു. 98-ാമത്തെ പേജിൽ കാണാം. ഇതേപോലെ തന്നെ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഷൗക്കാനി ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അലി റളിയല്ലാഹു എന്നുള്ളൊരു ഹദീസാണ്, ആ ഹദീസ് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുക, പിന്നെ ഖുൽ വല്ലാഹു അഹദ് പത്ത് പ്രാവശ്യം ഓതുക, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുവ മൗളൂഉൻ, ഈ ഹദീസ് എന്താണ്, അത് മൗളൂഉൻ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതങ്ങനെ ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിലൊരു നിസ്കാരം, 100 റക്അത്തുള്ള നിസ്കാരം, അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാന്ന് അർത്ഥം. ഇനി ഇതല്ലാത്ത നിസ്കാരങ്ങളാകട്ടെ, ഷഅബാൻ 15-ാം രാവിലെ അങ്ങനെ ഖാസായിക്കൊണ്ട് ഒരു ഇബാദത്തും ഒരു നിസ്കാരവും ഹദീസുകളിൽ എന്താണ് പ്രത്യേകമായിട്ട് നിസ്കരിച്ചതായിട്ട് സ്വഹീഹായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല, സ്വഹീഹായിട്ടത് വന്നിട്ടുമില്ല. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ നോമ്പ്, വറാത്ത് നോമ്പ് എന്നുള്ളതാണ് നമ്മുടെ നാടുകളിലൊക്കെ അത് അറിയപ്പെടുന്നത്, വറാത്ത് നോമ്പ് എന്നാണ്, ഷഅബാൻ 15-ാം രാവിലെ നോമ്പ്. ആ വിഷയത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ളഈഫാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു ആ ഹദീസ് മൗളൂഉ ആണ്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അതിനെ സംബന്ധിച്ച് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഹദീസ്? അലി റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. അതിൽ ആ ഹദീസിൽ കാണാം അലി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനത്തു ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാൻ 15-ാം രാവായി കഴിഞ്ഞാൽ, ഫഖൂമു ലൈലഹ, നിങ്ങൾ അതിന്റെ രാത്രി നിസ്കരിക്കണം, വസൂമു നഹാറഹ, അതിന്റെ പകല് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം, എന്നിട്ട് അള്ളാഹു പിന്നെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹുവിൽ നിന്നും. ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒന്നത് മൗളൂഉ ആണെന്നുള്ളതാണ് ഇതിന്റെ സനദ്. അതേപോലെ തന്നെ അത് ലഈഫാണ്, ഒരുപാട് തകരാറുകൾ. അതിൽ ചിലത് ഇബ്നുൽ ജൗസി അദ്ദേഹം പറഞ്ഞു, ഹാദ ഹദീസുൻ ലാ യസിഹു, ഈ ഹദീസ് എന്താണ്, അത് സഹീഹായിട്ട് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഹാഫിൽ അലി ഇറാഖി അദ്ദേഹം പറഞ്ഞു, ഇസ്നാദുഹു ലഈഫുൻ, ഇതിന്റെ സനദ് എന്താണ്, ലഈഫാണ്. മുബാറക് ഫൂരി അദ്ദേഹത്തിന്റെ തുഹഫത്തുൽ അഹ്വദിയിൽ പറഞ്ഞത്, ലഈഫുൻ ജിദ്ദ, വളരെയധികം ദുർബലമായിട്ടുള്ള ഹദീസാണ് ഇത്, ഈ ഹദീസ്. അതിന്റെ സനദിലുള്ള ആളുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ സനദിലുള്ള ഒരാള് വളരെയധികം ദുർബലനാണ്. അതിനെപ്പറ്റി വിശദമായ ചർച്ച പണ്ഡിതന്മാർ പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ ഒരാളാണ് ഇബിനു അബി സബ്ര, ഇബിനു അബി സബ്ര അയാളെ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണെന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇബിനു അബി സബ്ര അദ്ദേഹത്തെ പറ്റി ഇമാം അഹമ്മദ് ബിൻ ഹംബലും അതേപോലെ തന്നെ യഹ്യ ബിനു മഅീനും അയാളെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുൽ ഹദീസ, അയാളെ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ്, ഹദീസ് വ്യാജമായിട്ടുണ്ടാക്കുന്ന ആളാണ്. അതേപോലെ തന്നെ മുബാറക് ഫൂരി ഇയാളെ സംബന്ധിച്ച് പറഞ്ഞത്, ഇയാളുടെ പേര് അബ്ദുള്ള എന്നാണ്. റബൗഹു ബിൽ വലായി കദാഫി തഖരീബ്, തഖരീബിൽ കാണാണ്ട് ഇയാളെ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഇമാം ദഹബി മീസാനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ളഅഫഹുൽ ബുഖാരി വഗൈറുഹു, ബുഖാരിയെ പോലുള്ള ആളുകളൊക്കെ ഇയാളെന്താക്കിയിട്ടുണ്ട്, ദുർബലമാക്കിയിട്ടുണ്ട്, അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ രണ്ട് മക്കൾ സ്വാലിഹും സ്വാലിഹ് അതേപോലെ തന്നെ അബ്ദുള്ള, അവർ രണ്ടുപേരും പിതാവിൽ ധരിക്കുന്നതിൽ കാണാ കാന അല്ലാഹുൽ ഹദീസ്, അയാളെ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ്. അതേപോലെ തന്നെ നസായി പറഞ്ഞത് മത്രൂഖ്, ഇയാളെ സംബന്ധിച്ച് മത്രൂഖാണ്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലഈഫുൻ ജിദ്ദ, അത് മൗദു, മൗദു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലഈഫുൻ ജിദ്ദ, അതുപോലെ സിൽസിലയിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത് മൗദു സനദ്. അപ്പൊ ഇങ്ങനെ ഒരു വിശദമായിട്ടുള്ള ചർച്ച പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് മൗദു ആണ്, അത് അങ്ങേയറ്റം ദുർബലമാണ് എന്നുള്ളത് മഹദീസിങ്ങള് സൂലി പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഷവാൽ പതിനഞ്ചാം രാവിന് പ്രത്യേകമായിട്ട് ഒരു നോമ്പ് നോക്കുക എന്നുള്ളത് അതിനെന്തില്ല, ഒരസലുമില്ല. സാധാരണ ഒരാള് 13, 14, 15 നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നോൽക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഷവാൻ എന്നുള്ള രൂപത്തിൽ നോമ്പ് അധികരിപ്പിച്ച ആളുകൾക്ക് അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളതല്ലാതെ, അത് ബറാഅത്ത് രാവ് അല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ദുആ അല്ലെങ്കിൽ ലൈലത്തുൽ മഗ്ഫിറ ലൈലത്തുൽ ബറാഅ, അത് പ്രത്യേകമായ ഒരു പുണ്യമുള്ള പിന്നെ രൂപത്തിൽ മനസ്സിലാക്കുകയും എന്നിട്ട് അന്ന് പ്രത്യേകമായി ഇബാദത്തുകൾ ഖാസാക്കുകയും അങ്ങനെ നോമ്പനുഷ്ഠിക്കുകയും അങ്ങനെ നിസ്കരിക്കുകയും ചെയ്യുന്നതിന് അസലില്ല എന്നുള്ളതാണ്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ എന്താണ്, ഫഅമ്മാ സൗമു യൗമി നിസ്ഫി മുഫ്റദൻ ഫലാ അസ്ലു, അതിന് ഒരു അസലുമില്ല. ബൽ ഇഫ്റാദുഹു മക്റൂഹ്, അത് കറാഹത്താക്കപ്പെടും. അതേപോലെ തന്നെ വകദാലിക അപ്രകാരം ഇത്തിഹാദുഹു മൗസിമൻ തുസ്റഫു ഫീഹി ലതൈമ, അന്ന് പാർട്ടി സംഘടിപ്പിക്കുക, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, എന്നിട്ട് അന്ന് പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, വതുൽഹറു ഫീഹി സീന, അലങ്കാരങ്ങൾ തോരണങ്ങൾ ഇതൊക്കെ തൂക്കുക, ഹുവമിനൽ മവാസിമിൽ മുഹദ്ദസത്തിൽ മുബ്തദഅ അലതിൽ അസ്ലുഹ, അതൊക്കെ എന്താണ് ബിദഅത്താണ്, ഇതൊക്കെ മുഹദ്ദസാണ്, ഇതിനൊന്നും ഒരു അസ്ലുമില്ല. വകദാലിക മാ ഖദ് ഉഹദീസ ഫീ ലൈലത്തിൽ നിസ്ഫിൽ ഇത്തിമാഇ ലാമിൽ സ്വലാത്തിൽ അൽഫിയ ഫിൽ മസാജിദിൽ ജാമിയ, ഇതേപോലെ തന്നെ സ്വലാത്തുൽ അൽഫിയ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശബാൻ 15 രാവിലെ ഒരുമിച്ച് കൂടുക, ഇതിനുവേണ്ടി പള്ളികളെ അലങ്കരിക്കുക, അതേപോലെ തന്നെ റോഡുകൾ അലങ്കരിക്കുക, ഇതിനൊന്നും എന്താണ്, ഇതിനൊന്നും ഒരു തെളിവില്ല. എന്നിട്ട് അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നു, ഫൈനൽ ഹദീസ് അൽ വാരിദ ഫി സ്വലാത്തിൽ അൽഫിയ, അൽഫിയ നിസ്കാരത്തെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ മൗദൂഉൻ, അത് മൗദൂഉ ആണ്, ഇത്തിഫാഖി അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്, നേരത്തെ നമ്മളത് പറഞ്ഞു, അഹിൽ ഇൽമിന്റെ അടുത്ത് ആരുടെ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത്തിഫാക്കുള്ള വിഷയമാണ് എന്ത്, ഹദീസ് മൗദൂഉ ആണ് എന്നുള്ളത്. അപ്പൊ ഇത് ഈ ഹദീസിനെ സംബന്ധിച്ച് പറയും പണ്ഡിതന്മാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകമായൊരു നോമ്പ് നോൽക്കുന്നതിന് തെളിവ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷാബാൻ 15 രാവിന്, അത് എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും, ബറാഅത്ത് നോമ്പെന്നോ അല്ലെങ്കിൽ ഷാബാൻ 15 രാവിന്റെ നോമ്പെന്നോ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും, അങ്ങനെ പ്രത്യേകമായി നോമ്പ് നോൽക്കുന്നതിന് തെളിവില്ല. വന്നിട്ടുള്ള ഹദീസ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മൗദൂഉ ആണ്. അതേപോലെ തന്നെ അതിന്റെ സനദിലുള്ള ആളുകൾ അവര് പിന്നെ പ്രശ്നക്കാരാണ്. അതുകൊണ്ട് ഹദീസ് ലഈഫാണ്, അത് വളരെയധികം ലഈഫാണ് എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ വിശദമായി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനും പ്രത്യേകിച്ച് തെളിവൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതേപോലെ തന്നെ ഇതിന്റെ മഹത്വമായിട്ട് പറയുന്ന ഒന്നാണ്, ഒരു വർഷത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഷാബാൻ 15 രാവിനാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ പറ്റി സൂറത്തു ദുഖാലിൽ പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ മുബാറക അനുഗ്രഹീതമായ രാവ്, അത് ഈ ബറാത്ത് രാവാണ്, അതായത് ഷാബാൻ 15 രാവാണ്. ഇങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്, ഖുർആനിന്റെ അവതരണം നടന്നത് ഷാബാൻ 15 രാവിനാണ്, അതുകൊണ്ടാണ് അത് ബറാത്ത് രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ മഗ്ഫിറ അല്ലെങ്കിൽ ലൈലത്തുൽ ബറാഅ ഇങ്ങനെയുള്ള പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കൊണ്ടാണെന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാ ഖുർആനിന്റെ നസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട വിഷയാണെന്ത്, ഖുർആനിന്റെ അവതരണം നടന്നത് അത് റമദാനിലാണ് എന്നുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ വ്യക്തമായി അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലൈലത്തുൽ മുബാറക് കൊണ്ടുള്ള ഉദ്ദേശം അത് ലൈലത്തുൽ ഖദറാണ് എന്നും ഖുർആനിൽ തന്നെ വ്യക്തമാണ്. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചർച്ച, അങ്ങനെ ഒരു അഭിപ്രായം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം അതിന് തെളിവുകളൊന്നുമില്ല, ആ റിപ്പോർട്ടുകൾ മുർസലാണ്, അത് ലൈഫായ റിപ്പോർട്ടുകളാണ് എന്നുള്ളത് ഇവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം, ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഇമാം ഖുർത്തുബി എടുത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, അതിൽ ഈ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഷാബാൻ 15 രാവിനാണോ ആ രാവ് സൂറത്തു ദുഖാലിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം അത് ഷാബാൻ 15 രാവാണോ എന്നുള്ള ചർച്ച, ആ ചർച്ചക്കിടയിൽ അദ്ദേഹത്തിന്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുന്നത് വജംഹൂറുൽ ഉലമായി അല അന്നഹാ ലൈലത്തുൽ ഖദർ. ഉലമാക്കളിൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്, ആ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം അത് ലൈലത്തുൽ ഖദറാണ്. വമിൻഹും മൻ ഖാല, അവരുടെ കൂട്ടത്തിൽ പറഞ്ഞവരുണ്ട് ഇന്നഹാ ലൈലത്തുൽ നിസ്ഫി മിൻ ഷാബാൻ, അത് ഷാബാൻ 15 രാവാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഫഹുവ ബാത്തിലുൻ, അത് ആ വാദം ബാത്തിലാണ്. ലിയന്നല്ലാഹു തആല ഖാല ഫീ കിതാബിഹി സ്വാദിഖൽ ഖാതി, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ ഗണ്യതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, സൂറത്തുൽ ബഖറയിലെ 185 ആയത്ത്. ഫനുസ അല അന്ന മീഖാത നുസൂലിഹി റമദാൻ തുമ്മ ഉയ്യിന മിൻ സമാനിഹി അല്ലൈല ഹാഹുന ബിഖൗലിഹി ഫീ ലൈലത്തിൽ മുബാറക. അപ്പൊ വളരെ വ്യക്തമായി തന്നെ ഖുർആനിൽ ആ രാത്രി കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് ഖുർആനിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫമൻ സഅമ അന്നഹു ഫീ ഗൈരിഹി ഫഖദ് അഅളമൽ ഫിദിയത്തി അലല്ലാഹ്, ഇനി ആരെങ്കിലും ഇതല്ലാത്ത ഒരു വാദം ആരെങ്കിലും കൊണ്ടുവന്നാൽ, ശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലല്ല എന്നുള്ള വാദം ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഫഖദ് അഅളമൽ ഫിരിയ അലല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച കളവ് അവൻ പറഞ്ഞിരിക്കുന്നു. വലൈസ ഫീ ലൈലത്തി നിസ്ഫി മിൻ ഷഅബാന ഹദീസുൻ യുഅവ്വലു അലൈഹി, ഷഅബാനിന്റെ ഫദലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഷഅബാൻ 15 രാവിനെ സംബന്ധിച്ച് ഒരു ഹദീസും എന്താണ് അവലംബിക്കാൻ പറ്റുന്ന ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ലാ ഫീ ഫദലിഹ വലാ ഫീ നസ്ഖിൽ ആജാലി ഫീഹ, അതുകൊണ്ട് ഫലാ തൽതഫിതു ഇലൈഹ, അതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അതിലാണ് മനുഷ്യരുടെ അജലുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്, അവന്റെ റിസ്ക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അതായത് അതൊക്കെ ലൈലത്തുൽ ഖദറിലാണ്, പക്ഷെ അതൊക്കെ ഷഅബാനിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫദലുകൾ അതിനുണ്ട്. അങ്ങനെ അവലംബിക്കാൻ പറ്റുന്ന ഹദീസുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ അഭിപ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളത് ഇബ്നുൽ അറബിയുടെ വാചകം ഇമാം ഖുർത്തുബി എടുത്തുദ്ധരിക്കുകയാണ്. മാത്രമല്ല ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ആ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം ഷഅബാൻ 15 രാവാണി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കമാ റുവിയ അൻ ഇക്രിമ, ഇക്രിമയിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ, ഫഖദ് അബ്അദ അന്നുജ, ആ വ്യാഖ്യാനം വളരെ വിദൂരത്തുള്ള ഒരു വ്യാഖ്യാനമാണ്, ഒരിക്കലും ഖുർആന്റെ തത്വത്തോട് യോജിക്കാത്തൊരു വ്യാഖ്യാനമാണ്. ഫൈന നസ്സൽ ഖുർആൻ അന്നഹാ ഫീ റമദാൻ, ഖുർആനിൽ നസ്സായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു അതെന്താണ്, അതെന്താണ് റമദാനിലാണ്. എന്നിട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, ആ ഹദീസ് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നു മുഹമ്മദ് ബിൻ മുഗീറത്ത് ബിൻ അഖ്നസിൽ നിന്നുള്ള ഒരു ഹദീസ്, ഖാല ഹദീസിൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തുക്തവു ലാജാലു മിൻ ഷഅബാനി ഇലാ ഷഅബാനത്ത ഇന്ന റജുല ലൈൻകു വയുലദു ലഹു വഖദ് ഉഖ്രിജ ഇസ്മുഹു ഫിൽ മൗത, നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതികൾ. ഈ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസ് ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഹദീസൻ മുർസലുൻ, ഹദീസ് മുർസലാണ്. അപ്പോ ഇതുപോലുള്ള ഒരു മുർസല് കൊണ്ടുണ്ടാക്കരുത്, ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഒരാൾ എതിരാവരുത് എന്നുള്ളതൊക്കെ അദ്ദേഹം വിശദീകരിക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി ഇവർ അംഗീകരിക്കുന്ന തന്നെ പണ്ഡിതനാണ് ആര്? റാസി. റാസിയുടെ തഫ്സീറിലും ഇതേ ആയത്തിന്റെ തഫ്സീറിലും കാണാം. പറയുന്നവർ അന്നൽ മുറാദമിനെ ലൈലത്തിൽ മുബാറകത്തിൽ മധുക്കുറത്തി ഫി ഹാദിഹിൽ ആയത്തിഹി ലൈലത്തു നിസ്ഫിൻ ഷാബാൻ. ഈ ആയത്തിൽ പറയപ്പെട്ട ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം നിസ്ഫു ഷാബാൻ ആണ് എന്ന് പറയുന്ന ആളുകൾ, ഫമാ റായിതു ലഹും ഫീ ദലീല യുഅബ്ബലു അലൈഹി, അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു ദലീലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? റാസിയാണ്. അവർ അംഗീകരിക്കുന്ന ആളാണ്. അവർക്ക് പിന്നെ അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല. വൈനമ ഖനഊ ഫീഹി ബി അന്നഖലുഹൻ ബാദി നാസി, ചില ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചില ഉദ്ധരണികളിൽ തൃപ്തി അടയുകയാണ് അവർ ചെയ്യുന്നത്. ഫൈൻ സഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി കലാമുൻ ഫല മസീദ അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു വർത്താനം സഹീഹായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പറയാൻ ആർക്കും പാടില്ല. വൈല ഫൽ ഹഖ് ഹുവൽ അവ്വൽ, എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇതിൽ ഹക്കായിട്ടുള്ള അഭിപ്രായം, സത്യം എന്താണ്? ആ ലലിത്തുൽ മുബാറക് കൊണ്ടുള്ള ഉദ്ദേശം അവ്വൽ, ഒന്നാമത്തെ അഭിപ്രായമാണ്, അതായത് അത് റമദാനിലാണ്. ഇതേപോലെ തന്നെ ഇബ്നുൽ ജൗസി പറയുന്നത്, നേരത്തെ ഇക്രിമയിൽ നിന്നുള്ള റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ റിപ്പോർട്ട് അദ്ദേഹം പറയുന്നത് മുദ്ദരിബാണെന്നുള്ളതാ. കാരണം എന്താ, ഇക്രിമയിൽ നിന്ന് തന്നെ അതിനെതിരായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇബ്നുൽ ജൗസി പറയുന്നത് വഅലാമാ റുവിയ അൻ ഇക്രിമ അന്നദാലിക ഫീ ലൈലത്തി നിസ്ഫി മിൻ ഷഅബാൻ, ഇക്രിമയിൽ നിന്നുള്ള ആ റിപ്പോർട്ട്, ഷഅബാൻ 15 രാവിനാണ് ലൈലത്തുൽ മുബാറക ഖുർആൻ അവതരിപ്പിക്കുക, ആ ലൈലത്തുൽ മുബാറക കൊണ്ടുള്ള ഉദ്ദേശം ഷഅബാൻ 15 രാവിനാണെന്നുള്ള ഇക്രിമയിൽ നിന്നുള്ള റിപ്പോർട്ട്, വരിവായത്തു അനഹു ബിദാലിക മുൽതരിബ, ആ റിപ്പോർട്ട് എന്താണ്? മുൽതരിബാണ്. ഖദ് ഖൂലിഫ റാവി ലഹ, കാരണം അദ്ദേഹം തന്നെ അതിനെതിരായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫറുവിയൻ ഇക്രിമ അന്നഹു കാല, ഇക്രിമയിൽ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതായിട്ട് ലൈലത്തുൽ ഖദർ. ഏതാണത്? ലൈലത്തുൽ ഖദറാണ്. വഹല ആദൽ മുഫസ്സിറു, ഇതേ അഭിപ്രായം തന്നെയാണ് മുഫസ്സിറുകൾക്ക് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്, അത് മുർസലാണ്, അത് മുത്തരിബാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിനുണ്ട് ആ റിപ്പോർട്ടുകൾക്ക് ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഖുർആനിന്റെ നസ്സാണ് എന്ത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ് എന്നുള്ളത് ഖുർആനിന്റെ നസ്സുമാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ എന്താണ്, ഷഅബാൻ 15 രാവിനാണ് ആ ലൈലത്തുൽ മുബാറക ദുഖാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും തെളിയിക്കാൻ പറ്റൂല. അത് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ നമുക്കത് വിശദീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഏ ഷഅബാൻ 15 രാവിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പ്രത്യേകമായ നിസ്കാരം, പ്രത്യേകമായ നോമ്പ്, അല്ലെങ്കിൽ പ്രത്യേകമായ പരിപാടികൾ, ആചാരങ്ങൾ, അനാചാരങ്ങൾ, പ്രത്യേകമായ ഇബാദത്തുകൾ, ഇതൊന്നും ചെയ്യുന്നതിന് ഒരു തെളിവില്ല എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം താബിയാണ്, അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. എന്താണ് ചോദ്യം? ഇന്ന സിയാദ് നുമൈരി എന്ന് പറയുന്ന ഒരുത്തൻ, അയാൾ പറയുന്നുണ്ടല്ലോ, അയാൾ വാദിക്കുന്നുണ്ടല്ലോ, ഇബ്നു അബി മുലൈക പ്രഗത്ഭനാണ്, സാബി പണ്ഡിതനാണ്, അജുറു ലൈലത്തുൽ നിസ്ഫിൻ ഷഅബാൻ, അജുറു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലം ഷഅബാൻ 15 രാവിനുണ്ടല്ലോ, ആ രാത്രിക്കുണ്ടല്ലോ, അതേപോലെ മാത്രമാണ് ഷഅബാൻ 15 രാവ്, ഏതുപോലെ? ലൈലത്തുൽ ഖദറിന്റെ പോലെ എന്ന് സിയാദ് നുമൈരി പറയുന്നുണ്ടല്ലോ എന്ന് ഇബ്നു അബി മുലൈക്കയോട് ഒരാൾ ചോദിച്ചു. ഫഖാല, അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, ലൗ സമിഅ്തുഹു വബിയദി അസ്സല്ലല്ലാഹു റബ്ബുഹു, അയാളെ ഈ ആര് സിയാദ് നുമൈരി, അവനത് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹു റബ്ബുഹു, ആ വടി കൊണ്ട് ഞാൻ അയാളെ അടിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള രണ്ട് വീക്ഷണങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, സയ്ദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇബ്നു വല്ലാഹ്, ഇബ്നു വല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി സയ്ദ് ബിൻ അസ്ലമിൽ ഉദ്ധരിക്കുന്ന ചില വാചകങ്ങൾ അദ്ദേഹം പറയുന്നു. ആരെയും? സയ്ദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നു, ലം മുദരിക അഹദൻ മിൻ മശായിഖിന വലാ ഫുഖഹായിന, നമ്മുടെ ഷെയ്ഖന്മാരോ നമ്മുടെ ഫുഖഹാക്കളോ, ലം മുദരിക, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, നമ്മുടെ ഷെയ്ഖന്മാരിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഫുഖഹാക്കളിൽപ്പെട്ട ആരെങ്കിലും, യൽതഫിതൂന ഇലാ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വലം നുദരിക അഹദൻ മിൻഹും യദ്കുറു ഹദീസ മക്ഹൂൽ, മക്ഹൂലിന്റെ ഹദീസ് അവരാരും തന്നെ ഉദ്ധരിച്ചിട്ടുമില്ല. വലാ യറാ ലഹാ ഫളൻ അലാമ സിവാഹ മിനൽ ലയാലി, മറ്റ് രാത്രികളേക്കാൾ എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഫതിലുള്ളതായിട്ട് അവരാരും പഠിപ്പിച്ചു തന്നിട്ടും അല്ല. അപ്പൊ ആ വിഷയത്തിൽ ദുർബലമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷെയ്ഖന്മാരോ നമ്മുടെ ഫുഖഹാക്കളോ ഒന്നും തന്നെ ശഅബാൻ 15 രാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് സെയ്ദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ ഇത് പൂർവികരായ പണ്ഡിതന്മാര്, അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വളരെ വിശദമായി ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരീ കാര്യം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫളായിലുകളല്ലാതെ മറ്റ് ഫളായിലുകളൊന്നും ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും ഒരു ഇബാദത്ത് ഖാസായി ചെയ്യണം എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഒന്നെങ്കിലും മൗളൂ ആണ്, അല്ലെങ്കിൽ അതൊക്കെ ലൈഫ് ആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വളരെയധികം ദുർബലമായിട്ടുള്ള ഹദീസുകളാണ്. ഇനി ചില ആളുകളെ ന്യായീകരിക്കാറുള്ളത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചില ഹദീസുകൾ സഹിയാക്കിയിട്ടുണ്ടല്ലോ, അത് കേട്ടാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. അദ്ദേഹം അൽഫിയ നിസ്കാരത്തെ കുറിച്ചോ അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായി നോമ്പുണ്ടോ എന്നോ അല്ലെങ്കിൽ ആ ഹദീസുകൾ എന്നും ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഷഅബാൻ 15 രാവിന് അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്തുകൾ ഉണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ അതൊന്നും ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടില്ല. ഷെയ്ഖ് അൽബാനി സഹിയാക്കി എന്ന് പറഞ്ഞത് ഷഅബാൻ 15 രാവിന്റെ അന്ന് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, ജനങ്ങളിലേക്ക് എത്തി നോക്കും, എന്നിട്ട് മുശ്രിക്കിനും മുഷാഹിനും അല്ലാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കും എന്ന് പറയുന്ന ചില ഹദീസുകൾ, ആ ഹദീസ് ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി മാത്രമല്ല, പൂർവികരായ വേറെ ചില ആളുകൾ, ആധുനികരായ ചില ആളുകൾ അത് സഹിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവരാരും എന്ത് പറഞ്ഞിട്ടില്ല, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷഅബാൻ 15 രാവിന് അൽഫിയ നിസ്കരിക്കാം, അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കാം, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള രൂപത്തിൽ അവരാരും സംസാരിച്ചിട്ടുമില്ല. ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ ആ ഹദീസ് ലൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ വേറെ ചില ആളുകൾ ആ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ ആളുകൾ തന്നെ എന്താണ് അൽഫിയ നിസ്കാരം അംഗീകരിച്ചിട്ടില്ല, അതേപോലെ തന്നെ മറ്റുള്ള അന്ന് പ്രത്യേകമായിട്ടുള്ള ഇബാദത്തുകൾ അവർ അംഗീകരിച്ചിട്ടില്ല, അന്ന് പ്രത്യേകമായിട്ടുള്ള നോമ്പുണ്ട് എന്നുള്ളത് അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ആ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച അത് വേറെ ചർച്ചയാണ്. അതെങ്ങനെ സഹിയാവും, എങ്ങനെ ലൈഫാകും, അത് വേറെ ചർച്ചയാണ്. അത് പിന്നീട് ഒരിക്കലും നമുക്ക് വിശദമായിട്ടത് പറയാവുന്നതാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ ഖാസായിക്കൊണ്ട് 15 രാവിന് ഖാസായിക്കൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരങ്ങളോ ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള നോമ്പുകളോ ഒന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പ്രമാണങ്ങൾ മനസ്സിലാക്കുക, തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. വിഷയങ്ങൾ പഠിക്കുവാനുമുള്ള മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞു മറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.